Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ഈജിപ്തിലേക്കുള്ള പാപ ഫ്രാൻസിസിന്റെ അപ്പസ്തോലിക യാത്രയുടെ റിപ്പോർട്ടും വാർത്തകളും കേൾക്കാമിന്ന്. പാപ്പ ഫ്രാൻസിസിന്റെ അപ്പസ്തോലിക യാത്രയുടെ രണ്ടാം ദിവസം ഏപ്രിൽ 29 തീയതി ആരംഭിച്ചത് തന്റെ വിശ്രമസ്ഥാനമായ അപ്പസ്തോലിക സ്ഥാനപതിയുടെ കേറോയിലുള്ള മന്ദിരത്തിലാണ്. ആദ്യ ദിവസമായ വെള്ളിയാഴ്ചത്തെ പരിപാടികൾ കഴിഞ്ഞ് പാപ്പ രാത്രി ഇവിടെയാണ് വിശ്രമിച്ചത്. ശനിയാഴ്ച ഈജിപ്തിലെ രണ്ടാമത്തെയും അവസാനത്തെയും ദിവസം പ്രാദേശിക സമയം രാവിലെ 8:50 ആരംഭിച്ചു. വത്തിക്കാൻ സ്ഥാനപതിയുടെ മന്ദിരത്തിലെ സ്വീകരണ മുറിയിലെത്തിയ ഒരു കൂട്ടം കുട്ടികളുമായുള്ള ഹ്രസ്വമായ കൂടിക്കാഴ്ചയായിരുന്നു. അംഗവൈകല്യമുള്ളവരും ഭിന്നശേഷിയുള്ളവരുമായ കുട്ടികളെ പാപ്പ സന്തോഷ പുരസരം സ്വീകരിക്കുകയും അവരോരോരുത്തരെയും വാത്സല്യത്തോടെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. തുടർന്ന് രാവിലെ 9:05 19 കിലോമീറ്റർ അകലെയുള്ള എയർപോർട്ട് മൈതാനിയിലേക്ക് ദിവ്യബലിക്കായി പാപ്പ കാറിൽ യാത്രയായി. സ്റ്റേഡിയത്തിന് മുന്നിലെത്തിയപ്പോൾ കാറിൽ നിന്നുമിറങ്ങിയ പാപ്പ ചെറിയ ഇലക്ട്രിക് വാഹനത്തിലാണ് തിങ്ങിനിന്ന ജനാവലിയുടെ മധ്യത്തിലൂടെ കരങ്ങളുയർത്തി എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ടും ആശീർവദിച്ചുകൊണ്ടും ദിവ്യബലിക്കായി മുന്നോട്ട് മെല്ലെ നീങ്ങിയത്.
والان يدخل موكب قداسه البابا فرانسيس بابا الفاتيكان ليرأس القداس الالهي.
ഈജിപ്തിന്റെ ദേശീയ ഭാഷയായ അറബിയിലും സഭയുടെ ഔദ്യോഗിക ഭാഷ ലത്തീനിലുമായി അർപ്പിക്കപ്പെട്ട പെസഹാകാലം 3-ാം വാരം ഞായറാഴ്ചത്തെ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ 30,000-ൽ പരം വിശ്വാസികൾ സന്നിഹിതരായിരുന്നു. പ്രസിഡന്റ് അൽസിസി, കോപ്റ്റിക് പാത്രിയാർക്കിസ് തവാദ്രോസ്, ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രിയാർക്കിസ് തേദോരുസ്, കിഴക്കിൻ്റെ എക്യുമെനിക്കൽ പാത്രിയാർക്കിസ് ബർഥലോമിയോ പ്രഥമൻ എന്നിവരും പിന്നെ ഈജിപ്തിലെ ആംഗ്ലിക്കൻ പ്രോട്ടസ്റ്റന്റ് സഭാവിഭാഗങ്ങളുടെ തലവന്മാരും പാപ്പ ഫ്രാൻസിസിന്റെ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ സന്നിഹിതരായിരുന്നു. പെസഹാകാലത്തിന്റെ ചൈതന്യത്തിൽ വെളുത്ത പൂജാവസ്ത്രങ്ങൾ അണിഞ്ഞ് പാപ്പായിക്കൊപ്പം വിവിധ റീതികളിൽപ്പെട്ട വൈദികരും സന്യസ്തരും സഹകാർമ്മികരായി വേദിയിൽ നിറഞ്ഞുനിന്നു. അറബിയിൽ പ്രവേശന ഗീതം ആലപിക്കപ്പെട്ടു. പാപ്പ ഇങ്ങനെ ദിവ്യബലി ആരംഭിച്ചു.
Nomine Patris et Filii et Spiritus Sancti. Pax vobis.
അനുതാപകർമ്മം കഴിഞ്ഞ് വചനപാരായണമായിരുന്നു. വായനകളെല്ലാം തന്നെ അറബിയിലുമായിരുന്നു. അപ്പം മുറിച്ചപ്പോൾ എമാവുസിലെ ശിഷ്യന്മാർ ഉദ്ധിതനെ തിരിച്ചറിഞ്ഞ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷ ഭാഗം ആലപിക്കപ്പെട്ടു. തുടർന്ന് പാപ്പ ഇങ്ങനെ വചനപ്രഭാഷണം നടത്തി.
Ci parla dell'itinerario dei due discepoli di Emmaus che lasciarono Gerusalemme.
അറബിയിൽ സമാധാനാശംസയോടെയാണ് പാപ്പ ആരംഭിച്ചത്. സുവിശേഷം വിവരിക്കുന്ന എമ്മാവൂസ് സംഭവം ക്രിസ്തുവിന്റെ മരണമുദ്ധാനം, ജീവൻ എന്നിവയുടെ പുനരാവിഷ്കരണങ്ങളാണ്. രണ്ടു ശിഷ്യന്മാർ തങ്ങളുടെ സാധാരണ ജീവിതങ്ങളിലേക്ക് നിരാശരായി മടങ്ങിപ്പോയി. തങ്ങളെ നയിച്ചവനും ജീവിതങ്ങളെ കരുപ്പിടിപ്പിച്ചവനും ഇതാ മരിച്ചു കഴിഞ്ഞു. ഇനി രക്ഷയില്ല. പ്രത്യാശയേറ്റം നിരാശരായും അവർ മടങ്ങിപ്പോയി. അതൊരു പഴയതിലേക്കുള്ള തിരിച്ചുപോക്കായിരുന്നു. പൗലോശ്ലീഹ പറയും പോലെ, നാശത്തിന്റെ വഴിയിലൂടെ ചരിക്കുന്നവർക്ക് ക്രിസ്തുവിന്റെ കുരിശ് ഉതപ്പും ഔഢ്യവുമായി തോന്നിയേക്കാം. ക്രിസ്തു മരിച്ച് അടക്കം ചെയ്യപ്പെട്ടതോടെ അവരുടെ ആശകളും പ്രത്യാശകളുമെല്ലാം കെട്ടുപോയി. അങ്ങനെ ഭീതിയുടെയും നിരാശയുടെയും രാവിൽ ക്രിസ്തു ഇതാ രണ്ട് ശിഷ്യന്മാരെ സമീപിച്ച് അവർക്കൊപ്പം നടന്നു നീങ്ങുന്നു. അവർക്ക് താൻ വഴിയും സത്യവും ജീവനുമാണെന്ന് വെളിപ്പെടുത്തിക്കൊടുത്തു. ക്രിസ്തു അവരുടെ നിരാശയെ പ്രത്യാശയും ജീവനുമാക്കി മാറ്റി. മാനുഷികമായ പ്രത്യാശ അറ്റുപോകുമ്പോൾ ദൈവികമായ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉദിച്ചുയരണം. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നാം ആരൊക്കെയാണെന്നോ ലോകത്തിൻ്റെ കേന്ദ്രമാണെന്നോ ഒക്കെയുള്ള മിഥ്യാബോധം തകർന്ന് നിരാശയും നിസ്സഹായതയും നമ്മെ വിഴുങ്ങുമ്പോൾ ഇതാ ജീവിതത്തിൻ്റെ സന്ധികളെ പ്രഭാതവും പ്രത്യാശയുമാക്കി മാറ്റാൻ ഇതാ ഉദ്ധിതൻ ദൈവം ക്രിസ്തു നമ്മിലേക്ക് വരുന്നു. ഉദ്ധിതൻ നമ്മുടെ ചാരത്തേക്ക് നടന്നടുക്കുന്നു. ഉദ്ധിതൻ നമ്മുടെ ചുവടുകളെ ജെറൂസലത്തേക്ക് നയിക്കുന്നു. തിരികെ ജീവിതത്തിലേക്ക്, തിരികെ കുരിശിൻ്റെ വിജയത്തിലേക്കും ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിലേക്കും നയിക്കുന്നു. അതിനാൽ ഓർക്കണം, ഉദ്ധിതനെ കണ്ടവരാണ് ഉണർവോടും സന്തോഷത്തോടും ആത്മവിശ്വാസത്തോടും കൂടെ ക്രിസ്തുവിൻ്റെ സാക്ഷികളാകാൻ അങ്ങനെ ഇറങ്ങിപ്പുറപ്പെടുന്നത്. അങ്ങനെ ഉദ്ധിതനായ ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയാണ് നമുക്ക് ജീവൻ നൽകുന്നതും നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതും. നിർജീവവും നിഷ്ഫലവുമായിരുന്ന മനുഷ്യജീവിതങ്ങളെ സജീവവും ഫലവത്തുമാക്കുന്നത്. ഉദ്ധിതനായ ക്രിസ്തുവിലുള്ള വിശ്വാസം സഭയുടെ ഒരു സൃഷ്ടിയല്ല, മറിച്ച് സഭ ഉദ്ധിതനിലുള്ള വിശ്വാസത്തിൽ നിന്നും ഉടലെടുത്തതാണെന്ന് മനസ്സിലാക്കണം. പൗലോസ് ശ്ലീഹ ഉദ്ബോധിപ്പിക്കുന്നത് പോലെ, ക്രിസ്തു ഉയർത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ വിശ്വാസവും പ്രസംഗവുമെല്ലാം വ്യർത്ഥമാകുമായിരുന്നില്ലേ?
La Vergine Maria e la Sacra Famiglia che vissero su questa terra benedetta illumino i nostri cuori e benedicano voi e il caro Egitto.
തുടർന്ന് വിശ്വാസപ്രമാണം, വിശ്വാസികളുടെ പ്രാർത്ഥന, സ്തോത്രയാഗ കർമ്മം, സ്തോത്രയാഗ പ്രാർത്ഥന, ആമുഖ ഗീതി എന്നിങ്ങനെ ദിവ്യബലി തുടർന്നു. ദിവ്യകാരുണ്യ സ്വീകരണ കർമ്മത്തിന് ശേഷം ഈജിപ്തിലെ കത്തോലിക്ക കൂട്ടായ്മയ്ക്ക് വേണ്ടി അലക്സാണ്ട്രിയയിലെ കോപ്റ്റിക് കത്തോലിക്ക പാത്രിയാർക്കിസ് ഇബ്രാഹിം ഐസക് സെഡ്രാക്ക് പാപ്പ ഫ്രാൻസിസിന് നന്ദി അർപ്പിച്ചു.
في داخل مصر وخارجها شكرا لكل مصري بكل حب وبكل فرح ساهم واستقبل قداسه البابا.
അപ്പസ്തോലിക ആശീർവാദത്തോടെയാണ് ദിവ്യബലി സമാപിച്ചത്.
Sit nomen Domini benedictum.
Ex ocumque nosque in saeculum.
Aiuterium nostrum in nomine Domini.
Qui fecit caelum et terram.
Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
Amen.
Amen.
തുടർന്ന് ഉച്ചഭക്ഷണത്തിനും വിശ്രമത്തിനുമായി 19 കിലോമീറ്റർ അകലെയുള്ള കെയ്റോയിലെ വത്തിക്കാൻ സ്ഥാനപതിയുടെ മന്ദിരത്തിലേക്ക് പാപ്പ ഫ്രാൻസിസ് കാറിൽ പുറപ്പെട്ടു. ഈജിപ്തിലേക്കുള്ള പാപ്പ ഫ്രാൻസിസിന്റെ പ്രേക്ഷിത യാത്രയിൽ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച April 28 നടന്ന ശ്രദ്ധേയമായ ഇനങ്ങളിലൊന്നാണ് കെയ്റോയിലെ വിഖ്യാതമായ അൽഅസാർ യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച രാജ്യാന്തര സമാധാന സംഗമം. യൂണിവേഴ്സിറ്റിയുടെ സമ്മേളന കേന്ദ്രത്തിലാണ് പരിപാടികൾ നടന്നത്. 60 രാജ്യങ്ങളിൽ നിന്നുമുള്ള ക്ഷണിതാക്കളായ വിവിധ മതപ്രതിനിധികളും ഈജിപ്തിലെ മതനേതാക്കളും പിന്നെ അൽഅസാർ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമായിരുന്നു സമ്മേളനത്തിൽ പങ്കെടുത്തത്. കിഴക്കിൻ്റെ പാത്രിയാർക്കിസ് ബർഥലോമിയോ പ്രഥമൻ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേക ക്ഷണിതാവായിട്ട് സന്നിഹിതനായിരുന്നു. ഈജിപ്തിന്റെ ഇമാം അൽ തയേബ് ആമുഖ പ്രഭാഷണം നടത്തി. സമാധാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സന്നദ്ധനായതിന് പാപ്പ ഫ്രാൻസിസിന് പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊണ്ടാണ് ആരംഭിച്ചത്.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദൈഫുൽ കബീർ വൽ അഖുൽ അസീസ് ഹദ്റത്ത് അൽ ബാബ ഫ്രാൻസിസ് ബാബ അൽ ഫാത്തിക്കാൻ സാദ അൽ ഹുദൂർ.
ഇസ്ലാമിക പ്രബോധനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് കൊല്ലും കൊലയുമായി കഴിയുന്ന ഒരുപറ്റം മൗലികവാദികളെ മതമായും ഇസ്ലാമായും കാണേണ്ടതില്ല, ഇമാം അൽ തയേബ് പ്രസ്താവിച്ചു. എന്നാൽ അവർക്ക് പണവും ആയുധവും ആയുധ പരിശീലനവും നൽകുന്നവരെ അദ്ദേഹം അപലപിച്ചു. ദൈവത്തിലുള്ള ബോധ്യവും വിശ്വാസവും ഭൂമിയിൽ സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സംസ്കാരം വളർത്താൻ സഹായകമാകുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. തുടർന്ന് പാപ്പ ഫ്രാൻസിസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. സമാധാനാശംസയോടെയും ക്ഷണിച്ചതിന് പ്രത്യേകം ഇമാം അൽ തയേബിനും യൂണിവേഴ്സിറ്റി അധികൃതർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് പാപ്പ ആരംഭിച്ചു. സംസ്കാരങ്ങളുടെയും ഉടമ്പടികളുടെയും നാടായ ഈജിപ്റ്റിനെ കുറിച്ചാണ് പാപ്പ ചിന്തകൾ പങ്കുവച്ചത്.
È un grande dono essere qui e iniziare in questo luogo la mia visita in Egitto.
നൈൽ നദിയുടെ തീരത്ത് വളർന്ന ഈജിപ്ഷ്യൻ സംസ്കാരം വിജ്ഞാനത്തിന്റെയും ശാസ്ത്രവൈജ്ഞാനിക കണ്ടുപിടുത്തങ്ങളുടെയും പിള്ളത്തൊട്ടിലാണ്. കണ്ടുപിടുത്തങ്ങളെയും അന്വേഷണങ്ങളെയും അധികരിച്ചുള്ള ബോധപൂർവകമായ തീരുമാനങ്ങളാണ് ഭാവി സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നത്. അതുപോലെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള ക്രിയാത്മകമായ തീരുമാനങ്ങളാണ് ഇന്ന് ലോകത്തിനാവശ്യം. അതിനാൽ വരും തലമുറയുടെ വിദ്യാഭ്യാസത്തിലൂടെയുള്ള ശരിയായ രൂപീകരണം സമാധാനത്തിന് അനിവാര്യമാണ്. തുറവും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള വ്യക്തികളായി മനുഷ്യരെ ഉയർത്താൻ സഹായകമാകുന്ന വിദ്യാഭ്യാസം ഇന്നിൻ്റെ അടിയന്തര ആവശ്യമാണ്. ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള ബന്ധത്തിൽ ജീവിക്കത്തക്ക വിധത്തിൽ വ്യക്തികളിൽ നിന്നും അവരിൽ രൂഢമൂലമായ നന്മ വളർത്തിയെടുക്കുന്നതാണ് ശരിയായ അറിവ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം. സ്വാർത്ഥതയിലോ സ്വന്തം കഴിവിലോ മറിഞ്ഞിരിക്കുന്നതല്ല വിദ്യാഭ്യാസം, മറിച്ച് തുറവും പാരസ്പരികതയുമുള്ള സംസ്കാരം പ്രകടമാക്കുന്നതിലും അത് വളർത്തുന്നതിലുമാണ്. വ്യക്തിയുടെ രൂപീകരണം ഇങ്ങനെ തുറവിൻ്റെ പാതയിലായിരിക്കണം. അറിവ് അന്വേഷിക്കുന്നവർ അടഞ്ഞ മനസ്ഥിതിയും കാർക്കശ്യവും മറികടക്കണം. അവിടെ വിനയത്തിൻ്റെ അന്വേഷണ ഭാവമുണ്ടായിരിക്കണം. തുറവും വളരാനുള്ള ആഗ്രഹവും മാറ്റത്തോടുള്ള സഹകരണ ഭാവവും അറിവ് നേടലിൻ്റെ ഭാഗമാണ്. പഴമയുടെ മൂല്യങ്ങളെ അംഗീകരിക്കുന്നതും ഇന്നിൻ്റെ ചുറ്റുപാടുകളോട് സംവാദത്തിൻ്റെ തുറവ് കാണിക്കുന്നതും വ്യതിരക്തതയുള്ള വ്യാഖ്യാനങ്ങൾക്ക് ഉള്ളു തുറക്കുന്നതും ശരിയായ വിദ്യാഭ്യാസവും വളർച്ചയുടെ രൂപീകരണവുമാണ്. യഥാർത്ഥമായ അറിവ് അല്ലെങ്കിൽ വിജ്ഞാനം സ്വന്തമായ ചിന്താഗതിയെയും ചിന്താധാരകളെയും മാത്രം ഉയർത്തിക്കെട്ടുന്നതല്ല, മറിച്ച് മറ്റുള്ളവരെയും അവരുടെ ചിന്താഗതികളെയും കേൾക്കുകയും ഉൾക്കൊള്ളുകയും ഉൾച്ചേർക്കുകയും ചെയ്യുന്നതാണ്.
Si levi il sole di una rinnovata fraternità in nome di Dio e sorga da questa.
വിജ്ഞാനത്തിന്റെ സൂര്യോദയം കണ്ട നാട് മാത്രമല്ല ഈജിപ്ത്, മതങ്ങളുടെ പ്രബുദ്ധതയും ഈ നാടിനെ സമ്പന്നമാക്കിയിട്ടുണ്ട്. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഇതര മതങ്ങളുടെ സൗഹാർദ്ദപൂർണമായ അസ്തിത്വം ഈ നാടിനെ ഉയർത്തിയിട്ടുണ്ട്, സമ്പന്നമാക്കിയിട്ടുണ്ട്. പൊതുനന്മയ്ക്കായുള്ള പ്രവർത്തനത്തിലും പരിശ്രമത്തിലും വിവിധ വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ഉടമ്പടിബദ്ധമായി കൈകോർത്ത് നിന്ന് വളർത്തിയെടുത്തതാണ് ഇന്നത്തെ ഈജിപ്ത്. അങ്ങനെയുള്ള ഉടമ്പടിയുടെ കൂട്ടായ്മയാണ് ഇന്നും നമുക്ക് ആവശ്യം. സീനായി ഉടമ്പടിയുടെ 10 കൽപ്പനകളുടെ നാടാണിത്. മനുഷ്യൻ്റെ ശരിയായ ഉടമ്പടികളിൽ ദൈവത്തെ മാറ്റി നിർത്താനാവില്ല, തള്ളിക്കളയാനാവില്ല. സീനായ് മലയിൽ മോശയ്ക്ക് ലഭിച്ച 10 കൽപ്പനകളിൽ ശ്രദ്ധേയവും ശ്രേഷ്ഠവുമാണ് കൊല്ലരുത്. ജീവന്റെ ദാതാവായ ദൈവം മനുഷ്യനെ സ്നേഹിക്കാൻ മടിക്കുന്നില്ല. അതിനാൽ ഭൗമിക ജീവിതത്തിന്റെ ക്രമസമാധാനം നശിപ്പിക്കുന്ന അതിക്രമത്തിന്റെ പാതകൾ പാടെ ഉപേക്ഷിക്കണമെന്നത് ദൈവിക ഉടമ്പടിയാണ്, ദൈവകൽപ്പനയാണ്.
Vendetta e odio commessi in nome della religione o in nome di Dio. Assalamu alaikum.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഈജിപ്തിൽ പാപ്പ ഫ്രാൻസിസ് നടത്തിയ അപ്പസ്തോലിക പര്യടനത്തിൻ്റെ റിപ്പോർട്ടാണ്.